അതിന്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുന്നതാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ഹീസീന കോൺഫറൻസിൽ പങ്കെടുക്കുവാനും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനും എനിക്ക് ലഭിച്ച വലിയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇതിന്റെ സഹായകരോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്നത്തെ ദൂതിന് വേണ്ടി ദൈവം നൽകിയിട്ടുള്ള വചനം രണ്ട് പത്രോസ് മൂന്നാം അധ്യായം ഒൻപതാമത്തെ വചനം. ചില താമസം എന്ന് വിചാരിക്കുന്നത് കർത്താവ് തന്റെ വാഗ്ദത്തം നിർമ്മിക്കാൻ താമസിക്കുന്നു, ആരും നശിച്ചു പോകാതെ യാവരും പ്രതീക്ഷിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കപ്പെടേ. ഉതിർന്നു ഞങ്ങളുടെ സ്വർഗീയപിതാവേ, മനോഹരമായ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, അമേരിക്കയിലും കാനഡയിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് വർഷത്തിലൊരിക്കൽ ഒരുമിച്ച് കൂടുവാൻ വേണ്ടി 30 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ കൂട്ടായ്മയെ വളരുമാറാക്കിയ ദൈവത്തിന് ഞങ്ങൾ സകല മഹത്വവും തരേണ്ടി. ഇതിന്റെ ആരംഭകാലങ്ങളിൽ ഇതിനുവേണ്ടി അധ്വാനിച്ചിരുന്നു. ഇപ്പോൾ അധ്വാനിക്കുന്നതുമായ എല്ലാ അഭിഷിക്തന്മാരെയും ഓർത്ത് കർത്താവിനെ ചിന്തിക്കുന്നു. പിതാവേ, ഇപ്പോഴത്തെ കണ്ണീർമായിരിക്കുന്ന ഫസീശോസിലിപ്പിനെ ദൈവം ആരോഗ്യത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ ഈ ശുശ്രൂഷയിൽ നിർത്തിയതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തും. ബ്രദർ തോമസ് കുര്യനെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുവാനുള്ള പരിജ്ഞാനവും ബുദ്ധിയും നൽകിയതിനാൽ സ്തോത്രിച്ചു. അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മനോഹരമായ ടീമിനായി സ്തോത്രം. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷന് വേണ്ടി സ്തുതിക്കുന്നു. മനോഹരമായ കോയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൈവസഭയ്ക്ക് പാസ്റ്ററായിരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത അങ്ങയുടെ ദാസൻ ഡി മോഹനെ ഓർത്തം സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഈ സ്റ്റേജിൽ പാട്ട് പാടിയ ജോയലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങളുടെ ദൈവത്തിൽ ഒരിക്കലും അബദ്ധം പറ്റുന്നില്ല. ഞങ്ങൾക്ക് തിന്മയെന്നോ കൈപ്പെന്നോ തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗങ്ങളാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം തന്നെ ഞങ്ങളെ സഹായിക്കണമേ. ആ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഇന്നത്തെ വചനം ഞങ്ങൾക്ക് വാഴ്ത്തി നൽകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ കൈകളിയർത്തി ദൈവത്തിന് മഹത്വം. ഇവിടെയുള്ള സഹോദരന്മാരെ ഞങ്ങൾ കുടുംബമായി വന്ദനം ചെയ്യുന്നു. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയ ദേവദാസൻ ഓർപ്പിച്ചതുപോലെയും നിങ്ങളെവരും അറിയുന്നത് പോലെയും ഞാൻ ഈ കോൺഫറൻസിന് വരികയില്ല എന്നാണ് എന്റെ സംഘാടകരോട് ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നത്. ഓസ്ട്രേലിയയിലെ ഒരു കൺവെൻഷന് ശേഷം ശാരീരികമായ അല്പമല്ലാത്ത ക്ലേശങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഇനിയൊരു യാത്ര സാധിക്കില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിലുണ്ട് തീരുമാനിച്ചു. എങ്കിലും ഒരുപാട് പേര് ശക്തമായി പ്രാർത്ഥിച്ചതിനാൽ ഈ പ്രാവശ്യം ഇവിടെ വരുവാൻ ഇന്ന് വരുന്നില്ല. ദൈവം ദൃഢതമോ സകല മഹത്വവും കർത്താവിന് മാത്രം. ബഹുമാനപ്പെട്ട ഈ ശബ്ദത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളിൽ ഇംഗ്ലീഷ് ഗാനം ഞങ്ങളെ പഠിപ്പിച്ച സൺഡേ സ്കൂളിലെ അധ്യാപകർ കൂടിയാണ് ബ്രദർ തോമസ് കുര്യൻ. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്. ആ ടീമിലെ എല്ലാവരെയും ഓർത്തുണ്ട് ഇവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഉടനെ ഓർക്കുകയായിരുന്നു പാസ്റ്റർ ഡി മോഹന്റെ ഒരു കോട്ടയ്ക്ക് മീറ്റിംഗിൻ്റെ ആളുകളുള്ളൂ നമ്മുടെ ഈ മീറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ സഹായത്തിലെ ആൾക്കൂട്ടത്തെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം ഇന്ന് ഈ കൊച്ചി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം കൈ കൊടുക്കുന്നത്. അതിനും കൂടെ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തിന് വായിക്കും. നമുക്ക് ദൈവത്തിന് വായിക്കാം. കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ചിന്താ വിഷയമാണ് ഇതിന് സംഘാടകരുടെ മനസ്സിനെയും തോന്നിപ്പിച്ചത്. കർത്താവിന്റെ തന്നെയാണ്. ഇതിനെക്കുറിച്ച് എന്താ പ്രസംഗിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് പ്രസംഗിക്കേണ്ടത് കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ, കർത്താവിന്റെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിൽ ഓരോരുത്തർക്ക് എത്ര ഏക്കർ സ്ഥലങ്ങൾ, കെട്ടിടത്തിന്റെ വലിപ്പം, അതിന്റെ തറയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, മുകളിലത്തെ റൂഫ്, പിന്നെ സ്ക്വയർ ഫീറ്റ്, ഇതിന്റെ കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നൊന്നര ഏക്കർ വെച്ചൊരാൾക്കൊക്കെയാണ് ഇത് കാണുന്നത്. ഒരല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. അവിടെ ചെല്ലുന്നത് എങ്ങനെയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പ്രധാനം. അതാണ് എന്നെ സംബന്ധിച്ച് വളരെ ഭാരമുള്ള വിഷയം. കാരണം നമ്മളിപ്പം താമസിക്കുന്ന വീട് വെച്ചത് ഇങ്ങനെയൊക്കെ കൂട്ടി നോക്കുന്നത് ശരിയാണെന്നേ അഭിപ്രായമില്ല. നമ്മൾ ഈ ഭൗതികത വെച്ചായി സ്വയത്തിന് കൂട്ടുന്നത്. സ്വർഗത്തെ അങ്ങനെ അളക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമേ ആയിരിക്കും. അപ്പൊ അതോടെ നിൽക്കട്ടെ. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിപ്പിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യപ്പെടും. അവിടെ പൂർണ്ണതാരാണ് എന്ന കാര്യത്തെ കുറിച്ച് കുറേ ഗൗരവമായിട്ട് പഠിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചില അത്ഭുതങ്ങൾ കാണാം. ഞാനൊന്നല്ല, ഞാൻ കാണുന്ന അത്ഭുതം ഒന്നാമത്തേത് ഞാൻ പ്രതീക്ഷിച്ച വളരെ കണ്ടില്ല. രണ്ടാമത്തെ അത്ഭുതം ഞാൻ പ്രതീക്ഷിക്കാത്ത വളരെ, മൂന്നാമത്തെ അത്ഭുതം എന്നിട്ടും ഞാനടക്കം. മൂന്നാമത്തെ ഞാൻ എന്തോ രണ്ടാമത്തെ ഇവിടെ ഭയങ്കര പദവിയിൽ ഇരുന്ന പലരും ഇവിടെ വളരെ താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്നത് കാണുമോ? കണ്ടാകാത്തൊരാൾക്കാരില്ല. ഇവിടെ ഒരു പദവി കിട്ടാത്തതല്ല, അവിടെ ആദരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്നെ ഭാഷ കർത്താവിന്റെ സ്വഭാവം വെച്ച് ചിന്തിക്കും. അങ്ങനെയൊക്കെ സ്തോത്രകാരെ ചെയ്തിരുന്നയാളുകൾ ഒരുവിധം നല്ല തുകയായിരുന്നതെങ്കിൽ അത് മടക്കി പിടിക്കത്തില്ല. അത് ചില നോക്കും. എന്നാൽ ഏറ്റവും ചുരുക്കി പിടിക്കുന്നത് ഇതിന് ചെറിയ തുകയുടെ ആളാണ്. കാരണം ഇത് മനസ്സിൽ കാണുന്നു കർത്താവ് ആകാരം ആരും കാണരുതെന്ന് അമ്മച്ചി വിചാരിച്ചു. യേശു അമ്മ തന്നെ കണ്ടുപിടിച്ചു. പക്ഷെ ഞാൻ പിന്നെയും വൈദോസം വായിച്ച മനസ്സിലായി യേശു അതല്ല കണ്ടത്. യേശു അവളെ പേഴ്സാണ്. അവൾ ഇട്ട ശേഷം ഇനി അതിലെന്തുണ്ടെന്നുള്ളതാണ്. അത് വെച്ച് നോക്കിയിട്ട് യേശു അതെ അവർ അത് വെച്ച് നോക്കിയാൽ ഈ കഴിപ്പത്തിൽ ആരാ കൊടുത്തിട്ടെന്ന് അറിയാം. പക്ഷെ സ്വർഗ്ഗത്തിലൂടെ അറിയാം. എന്ന് പറഞ്ഞാൽ ഇട്ട പാത്രത്തിൽ ഒന്നാം കണക്കെടുക്കുന്ന എടുത്തപ്പോ ഇട്ടവന്റെ ബാലൻസിന്റെ കണക്കെടുത്തിട്ട് അവനെ ആദരിക്കുന്ന ഒരു ദൈവം മനസ്സിലായില്ലേ? അതോ മനസ്സിലായതുകൊണ്ടാണോ അവനെ പറയാൻ പഠിച്ചത്? റീസണോ? ഞാൻ എത്ര കിട്ടുന്നുള്ളത് ഇനി എന്നെ എത്ര ഉണ്ടെന്നുള്ളത് ദൈവത്തിനോ? അപ്പൊ നമുക്കൊരു ചോദ്യം, അതെത്ര ദൈവം നോക്കുന്നു? അത് എന്തിനാ നോക്കുന്നു? നീ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന് കാര്യം എങ്കിൽ നിന്റെ പേഴ്സ് ദൈവത്തിന്റെ ദാനം അവിടെ നീട്ടതല്ല ഇടാനുള്ളതാണ് ദൈവം നോക്കുന്നു. സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരാളെ മനസ്സിലാക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കർത്താവെങ്കിൽ നമ്മൾ ആദരിക്കുന്ന പല ആദരവുകളും തെറ്റായി വരും. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പല മനസ്സിലാക്കലുകളും ചിന്തിക്കി വരും. കാരണം കർത്താവ് വിലയിരുത്തുന്നത് പോലെയല്ല നമ്മൾ വിലയിരുത്തുന്നത്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവം അത് നോക്കുന്നു.
നാം ചെയ്യേണ്ടത് എന്ത്? നാം ചെയ്യേണ്ടത്
നാം ചെയ്യേണ്ടത് ഒന്ന് സുവിശേഷീകരണം. സുവിശേഷീകരണത്തിന് മുൻതൂക്കം കൊടുക്കാതെ
ആമേ കർത്താവേ വേഗം വരണമേ എന്ന് ആരെങ്കിലും പറയുന്നില്ല. ആ ആളെ തീരെ സുഖമില്ലാത്ത
എന്ന് പറയണമെങ്കിൽ അത്രമാത്രം ഭീഷണയുള്ള സത്യസന്ധമായ
ഒരു ഉപമ കർത്താവ് ഒരു ഉപമ അത് വായിച്ചു
വിശദീകരിച്ച് ഞാൻ എന്റെ സമയം നോക്കാം. സുവിശേഷിക്കുന്നതിന്റെ വിശുദ്ധീകരണത്തെ ഒരുമിച്ച് പഠിപ്പിക്കുന്ന മനോഹരമായ രൂപമാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായം 1-14 വാക്യങ്ങളിലാണ് മത്തായി സുവിശേഷം 22-ാം അധ്യായം. ഇവിടെ വൈകിട്ട് വായിക്കണം പ്ലീസ്.
യേശുവിനോട് യേശുവിനെ അവരോട് കൂടാതെ പ്രസ്താവിച്ചിരുന്നാൽ സ്വർഗരാജത്തിന് വേണ്ടി കല്യാണ സത്യം കഴിച്ച അവർ രാജാവിനോട് സാധിച്ചു. അവൻ കല്യാണം ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എന്നെ മുത്താഴ് വിളിക്കത്തീർന്നു. എന്നെ കാലുമായി തടിപ്പിച്ച അമ്പലങ്ങളെയും അർത്ഥം എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിൽ വരുവെന്ന് ക്ഷണിച്ചവരോട് പറയും. അവരുടെ കൂട്ടാക്കാതെ ഇവിടുത്തെ രംഗത്തിലേക്കും മറ്റിടത്ത് തന്നെ വ്യാപാരത്തിൽ വയ്ക്കണം. ശേഷമുള്ളവർ അവരുടെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊണ്ടുവന്നു. രാജാവ് കോപിച്ച് സൈനികരെ അയച്ച കൊലപാതകന്മാരെ വിളിച്ചു അവരെ പടവച്ചിട്ടുള്ളത്. പിന്നെ അവർ ദാസന്മാരുടെ കല്യാണം ഒരുങ്ങിയിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല. ആകെ വഴിത്തെളിഞ്ഞ് ചെന്ന് കാണുന്നവരൊക്കെ കല്യാണത്തിന് വിളിക്കുവിൻ എന്ന് പറഞ്ഞു. ആ ദാസം ആ പരിപാടിയിൽ പോയി കണ്ണ ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടു. കല്യാണശാല വിരുന്നുകാരെ കണ്ടതിൽ വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യനെ അവരുടെ സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവനെ വാക്കുകൊണ്ടുപോയി രാജാവ് ശുശ്രൂഷകരോട് ഇവനെ കൈ കാലി കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കണമേ, അവിടെ കരച്ചിൽ പല്ലുകടി ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകം തെരഞ്ഞെടുക്കപ്പെട്ടവരോട് ചോദിച്ചു.
ഈ ഉപമയിൽ നമുക്ക് ലളിതമായിട്ട് ചില സത്യങ്ങൾ പഠിക്കാം. ഇത് ഒരു ഉപമയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനു വേണ്ടി എന്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് ആരംഭത്തിൽ തന്നെ കാണാം. സ്വർഗരാജ്യം എന്ന ആ വലിയ വിഷയം വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ കല്യാണ സദ്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണം ഒരു മോശം കല്യാണമില്ല എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു മോശം കാര്യത്തെ നല്ല കാര്യത്തിന് ഉപമയായിട്ട് പറയത്തില്ലല്ലോ. ദൈവരാജ്യത്തിന്റെ സത്യങ്ങളെ വിശദീകരിക്കാൻ കല്യാണം എന്ന ഉപമ കർത്താവ് തിരഞ്ഞെടുത്തതിനാലും കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം കല്യാണ വീട്ടിൽ വെച്ച് ചെയ്തതിനാലും കർത്താവിന് മടങ്ങിയവരെ കല്യാണത്തോട് വെച്ച് പറഞ്ഞിട്ടുള്ളതിനാലും കല്യാണം ഒരു മോശം കാര്യമല്ല എന്ന സത്യവും കൂടെ ഇപ്പോഴത്തെ ഓർമ്മിക്കും. ആകയാൽ വിവാഹവും കുടുംബജീവിതവും ദൈവത്തിന്റെ പരിപാലനമായ പദ്ധതിയുടെ ഭാഗമാണ്. സ്വർഗരാജ്യം കല്യാണത്തിന് ക്ഷണിച്ച രാജാവിനോട് സംബന്ധിച്ചു എന്താണ് ഉപമ പറയാൻ അവൻ ഉപമകളിൽ അല്ലാതെ സംസാരിച്ചതില്ലെന്ന് മറ്റുള്ളത്. എന്തിനാ ഉപമ പറയുന്നത്? ഇപ്പൊ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ കാര്യം മനസ്സിലാകാൻ വേണ്ടി ചോദിച്ചാൽ കേട്ടിട്ടാണ് മനസ്സിലാകുന്നവരെ പറയുന്നത്. പറയുന്നതാണ് മനസ്സിലാകരുത് എന്നല്ല കർത്താവിന്റെ ആഗ്രഹം. മനസ്സിലാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കർത്താവ് എന്ന് പറഞ്ഞാൽ ആര് കേൾക്കുന്നോ അവരെ ഉദ്ദേശിച്ച അവരുടെ ഭാഷയാണ് പറയുന്നത്. കർത്താവിന്റെ ഭാഷയാണ് കർത്താവ് എന്നെല്ലാ ഭാഷയിലും, പക്ഷെ അതൊന്നും വെളിപ്പെടുത്തില്ല. കേൾക്കാത്ത ഭാഷയിൽ സംസാരിച്ചവരാണ് യേശു. ഒരു മനുഷ്യൻ 100 ആണെന്നിരിക്കട്ടെ എന്നും പറയാൻ കാരണം അവർക്ക് ആണുള്ളത്. അതേപോലെ യേശു റാന്നിയ പറയുന്നത് അവർന്നാണ്. ഒരു മനുഷ്യൻ 100 ആണെന്നിരിക്കട്ടെ, അതിലൊരിടം മുടിഞ്ഞു പോയാൽ
അങ്ങനെ ഇല്ലാതെ പ്രവർത്തനം ക്ഷണിക്കുവാനാണ് എന്നെയും നിങ്ങളെയും സ്വന്തം ചുമതലപ്പെടുത്തിയത്. രാജാവ് വരണമെങ്കിൽ നമ്മുടെ വിഷയം രാജാവ് വരണമെങ്കിൽ വാക്യം
എന്നിട്ട് യോഗത്തെ കണ്ടിട്ട് പ്രാർത്ഥിക്കണം.
ഞാൻ അടുത്തിട്ട് അവരെ ചോദിച്ചിട്ട് ബാക്കി മാത്രം നിങ്ങൾ കേൾക്കുന്നില്ല. ഞാൻ കേട്ടു അടിപൊളി സംഗീതം എന്നാ ബാഷ
എഴുതിയിട്ടുണ്ട്.
ഈ സഹോദരന്മാരെ വീരാണെന്ന്
ദൗത്യത്തിൽ നമുക്ക് ഒരു
ഉത്തരവാദിത്വം ഇതിനകത്ത് ഏറ്റെടുക്കണം. വിശദീകരണം ഒരു ഉറപ്പ് ഇതിനകത്ത് പ്രാപിക്കണം. എന്നിട്ട് പറയാം ആ മിത്രത്താവ് വരണമെന്ന്. ഈ വധം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.